ഈ സുവിശേഷം മർക്കോസ് എഴുതിയത് റോമാക്കാർക്ക് വേണ്ടിയായിരുന്നെന്നും പ്രത്യേകിച്ച് ആ കാലങ്ങളിൽ ഒരുതരം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ പ്രജകളെ ഉദ്ദേശിച്ചാണ് മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയതെന്നും നാം കണ്ടു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വേറൊരു വസ്തുത ഇന്നലെ ഞാൻ പറഞ്ഞത്, സുവിശേഷത്തിന്റെ വസ്തുതകൾ മർക്കോസിന് ലഭിച്ചത് വിശുദ്ധ പത്രോസിൽ നിന്നുമായിരുന്നു, സുവിശേഷത്തിന്റെ വിശദീകരണം മർക്കോസിന് ലഭിച്ചത് വിശുദ്ധ പൗലോസിൽ നിന്നുമായിരുന്നെന്നും അത്രേ. സുവിശേഷത്തെക്കുറിച്ചുള്ള വിശുദ്ധ പത്രോസിന്റെ വിവരണം അത്രേ മർക്കോസ് നൽകുന്നത്. ആദിമസഭ ഇത് ശരിയെന്ന് മനസ്സിലാക്കി, അങ്ങനെ ഒരു ധാരണയിൽ അത്രേ നീങ്ങിയത്. ഉദാഹരണത്തിന്, സഭാപിതാക്കന്മാരിൽ ഒരാളായിരുന്ന പാംഫിയാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മർക്കോസിന് തന്റെ സുവിശേഷം ലഭിച്ചത് ശിമോൻ പത്രോസിൽ നിന്നും അത്രേ എന്നത്രേ. UCBS എന്ന സഭാപിതാവും ഇതേ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു നിഗമനത്തിൽ എത്താവുന്നത് എന്തെന്നാൽ, ശിമോൻ പത്രോസിന്റെ സുവിശേഷം മർക്കോസിലൂടെ നമുക്ക് ലഭിച്ചു എന്നതത്രേ. പലർക്കും ഒരു ചിന്തയുണ്ട്, മത്തായി സുവിശേഷം എഴുതി, യോഹന്നാൻ സുവിശേഷം എഴുതി, ശിഷ്യന്മാരിൽ പ്രമുഖൻ എന്ന് നാം കാണുന്ന ശിമോൻ പത്രോസ് എന്തുകൊണ്ട് സുവിശേഷം എഴുതിയില്ല എന്നല്ലേ. ഇപ്പോൾ മനസ്സിലായോ ശിമോൻ പത്രോസിന്റെ സുവിശേഷം മർക്കോസിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന്. ഇത് പ്രവർത്തനത്തിന്റെ ഒരു സുവിശേഷം അത്രേ, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ. ശിമോൻ പത്രോസ് അപ്രകാരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ. കർമ്മോത്സുകനായ റോമാക്കാരന് വേണ്ടി എഴുതപ്പെട്ട പ്രായോഗികമായ സുവിശേഷമാണ് മർക്കോസിൻ്റെത്. മത്തായിയുടെ ഉദ്ദേശവും മർക്കോസിന്റെ ഉദ്ദേശവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. രാജകീയതയുടെ കുപ്പായം മാറ്റിവെച്ചിട്ട് ശുശ്രൂഷയുടെ തുവർ തരക്ക് കെട്ടി നിൽക്കുന്ന ഒരു യേശുവിനെയാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ഹാ, എത്ര മനോഹരമായ ഒരു ചിത്രമില്ലേ. മത്തായി അവനെ രാജാവായി ചിത്രീകരിക്കുന്നുവെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ അവനൊരു ശുശ്രൂഷകനാണ്, വെറും സാധാരണക്കാരൻ. പക്ഷേ അവൻ മനുഷ്യന്റെ ശുശ്രൂഷകനല്ല, ദൈവത്തിന്റെ ശുശ്രൂഷകൻ. നമ്മുടെ കർത്താവിന്റെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മർക്കോസ് അത് വ്യക്തമാക്കുന്നത് ഇപ്രകാരമാകുന്നു. 10:45 വാക്യത്തിൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. യഹോവയുടെ ദാസനായിട്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. യെശയ്യാപ്രവചനം 42:1 ഒന്നും രണ്ടും വാക്യങ്ങൾ ഇതിലൂടെ നിവൃത്തിയാകുകയാണ് ചെയ്യുന്നത്. യെശയ്യാപ്രവചനം 42:2 ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ നാം വായിക്കുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും, അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. മർക്കോസ് സുവിശേഷം എഴുതിയതിന്റെ സ്റ്റൈൽ അല്ലെങ്കിൽ ആ വിധം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ചുരുങ്ങിയതെങ്കിലും മൂർച്ചയേറിയ പ്രയോഗങ്ങളാണ് മർക്കോസിന്റെ എഴുത്തിൽ നാം കാണുന്നത്. ചെറുതും മാധുര്യമേറിയതുമായ ഒരു സുവിശേഷം. അധികം കാടയിലും പടപ്പയിലും തല്ലാതെ മർക്കോസ് കാര്യം തുറന്നങ്ങ് പറയുന്നു. പ്രവൃത്തിയുടെയും നേട്ടത്തിൻ്റെതുമായ സുവിശേഷമാണ് മർക്കോസിൻ്റേത്. വാക്കുകൾ കൊണ്ടും കഥാരൂപേണയും ക്രിസ്തുവിനെ പുകഴ്ത്തുക എന്നതിലുപരി പ്രവർത്തനത്തിനു വേണ്ടി അരമുറുക്കി ഇറങ്ങിയിരിക്കുന്ന ഒരു യേശുവിനെ അത്രേ ഈ സുവിശേഷത്തിൽ നാം കാണുന്നത്. വളരെ ലളിതമായ ഒരു സ്റ്റൈലാകുന്നു മർക്കോസ് തൻ്റെ സുവിശേഷം എഴുതുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. തെരുവിൽ ഉള്ളവർക്കെന്ന വണ്ണം ആകുന്നു ഇത് വിവരിച്ചിരിക്കുന്നത്. വിശുദ്ധ മർക്കോസ് ഈ സുവിശേഷം റോമിൽ വെച്ച് എഴുതിയിരിക്കുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഇത് റോമാക്കാർക്ക് വേണ്ടി എഴുതിയതാകുന്നു എന്നുള്ളതിൽ സംശയമില്ലല്ലോ. അവർ വളരെ തിരക്കുള്ള ആളുകളായിരുന്നു. പ്രവർത്തനത്തിലും അധികാരത്തിലും അവർ വിശ്വസിച്ചിരുന്നു. തിരക്കുള്ള ഒരു മനുഷ്യന് വായിക്കത്തക്കവണ്ണം സംക്ഷിപ്തമാണ് മർക്കോസിന്റെ സുവിശേഷം. പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികളും യഹൂദന്മാരുടെ സംസ്കാരങ്ങളും കാര്യമായിട്ടൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ഈ സുവിശേഷം ആരോ യഹൂദന്മാരല്ലാത്തവർക്ക് വേണ്ടി എഴുതിയതാകുന്നു എന്ന്. വിശുദ്ധ മത്തായി ഒരു വംശാവലി നമുക്ക് നൽകുന്നു. കാരണം ഒരു രാജാവിന് വംശാവലി ഉണ്ടായിരിക്കണമല്ലോ. പക്ഷേ മർക്കോസ് ക്രിസ്തുവിന്റെ വംശാവലിയായി ഒന്നും പറയുന്നില്ല. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഒരു ദാസന് വംശാവലി വിവരിച്ചിട്ട് എന്ത് സാധിക്കാനാണില്ലേ. അവൻ ആവശ്യം അഭിപ്രായ അന്വേഷണം അത്രേ. ഒരു ദാസൻ ജോലി ചെയ്തു തീർക്കണം അത്രമാത്രം. ഈ സുവിശേഷത്തിൽ നാം അതത്രേ കാണുവാൻ പോകുന്നത്. യേശുവിനെ അപ്രകാരത്തിലത്രേ അവതരിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ സുവിശേഷത്തിൽ മാർക്കോസ് യേശുവിൻ്റെ യോഗ്യതാപത്രം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ മാർക്കോസ് ദാസനെ പരിചയപ്പെടുത്തുന്നു. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പിതാവായ ദൈവം ദാസനെ വ്യക്തമാക്കുന്നു. 1 അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ പരീക്ഷ ദാസന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നു. 1 അധ്യായത്തിൻ്റെ 14 മുതൽ 13 അധ്യായത്തിന് 37 വരെയുള്ള വാക്യങ്ങളിൽ വാക്കുകളും പ്രവർത്തനങ്ങളും ദാസനെ പ്രകാശിപ്പിക്കുന്നു. 14-16 വാക്യം വരെ മരണം, അടക്കം, പുനരുദ്ധാനം ദാസനെ മറ്റുള്ളവർക്ക് ഉറപ്പാക്കുന്നു. ഇനി നമുക്ക് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 1 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ കൂടി പഠിക്കുവാൻ നോക്കാം. കഴിയുമെങ്കിൽ ഈ ആഴ്ചയിൽ ഈ സുവിശേഷം പല പ്രാവശ്യം വായിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്രയും കൂടുതൽ വായിക്കുമോ അത്രയും പഠനം എളുപ്പമായിരിക്കുമെന്ന് ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. പലരുടെയും അനുഭവം അതാകുന്നു എന്ന് നിങ്ങൾ എഴുതിയ കത്തുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിക്കുവാൻ വരുമ്പോൾ ബൈബിളിൽ ഞാൻ വായിക്കുന്ന ഭാഗം പ്രത്യേകം നോക്കുന്നത് പ്രയോജനം ചെയ്യും. നോട്ട് കുറിച്ചെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു വാക്യം വായിക്കുമ്പോൾ എന്നോടൊപ്പം നിങ്ങളും ശബ്ദമുയർത്തി ആ ഭാഗം വായിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവവചനം പഠിക്കുന്നത് എത്ര അനുഗ്രഹകരമാകുന്നു എന്ന് ഇനിയും ഞാൻ വിവരിക്കേണ്ടതില്ലല്ലോ. വർഷങ്ങളായി നമുക്കൊരുമിച്ച് ഇപ്രകാരം പഠിക്കുവാൻ സാധിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം ഒഴിച്ച് ബൈബിളിലെ ഏതൊരു അധ്യായത്തെക്കാളും ഏറ്റവും അധികം കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളുള്ള ഒരു അധ്യായം മാത്രമേ ഇന്ന് നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. അതെ, മാർക്കോസിന് സുവിശേഷം 1 അധ്യായം. യെശയ്യാപ്രവാചകന്റെയും മലാഖിയുടെയും പ്രവചനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഈ അധ്യായം യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയെക്കുറിച്ച് വിവരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വർഷത്തെ ശുശ്രൂഷ ഈ അധ്യായത്തിൽ വിവരിച്ചതിന് ശേഷം വളരെ തിരക്കുള്ള ഒരു ശബത്ത് നാളിൽ യേശു ചെയ്തതെല്ലാം വിശദീകരിക്കുന്നു. ഒരു കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്ന ആശ്ചര്യജനകമായ പ്രവർത്തനത്തോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഒരു ദിവസത്തിൽ സകല തിരക്കും ഉണ്ടായിരുന്നിട്ടും യേശു പ്രാർത്ഥിക്കുവാനായി സമയം വേർതിരിച്ചു. എത്ര മനോഹരമായ മാതൃക! നാം ആ ഭാഗത്തേക്ക് തന്നെ വരുമ്പോൾ വിശദമായി പഠിക്കുന്നത് അത്രേ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ തിങ്ങി നിറഞ്ഞ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ പ്രസക്തമായി എടുത്തു പറഞ്ഞിട്ടുള്ള വംശാവലി ഇവിടെ വിവരിച്ചിട്ടില്ല എന്നത് ചിന്തിപ്പിക്കുന്ന വസ്തുതയത്രേ. താങ്കൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? അതിൻ്റെ കാരണവും ഇതിനോടകം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു രാജാവിന് ഒരു വംശാവലി ആവശ്യമാണ്. അതെടുത്ത് പറഞ്ഞേ മതിയാകൂ. ഒരു വേലക്കാരന്, ഒരു അടിമയ്ക്ക്, ഒരു ദാസനെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ജനന സർട്ടിഫിക്കറ്റ് വേണം എന്നില്ല. അവൻ്റെ അപ്പനപ്പൂപ്പന്മാർ ആരാകുന്നു എന്നുള്ളതിൽ അത്ര ഗൗരവം കൊടുക്കാറില്ല. അവൻ്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം. അവന് ജോലിയെടുക്കുവാൻ കഴിവുണ്ടോ? വല്ലതും പറഞ്ഞാൽ ചെയ്യുമോ? അങ്ങനല്ലേ സാധാരണ നമ്മുടെ ഇടയിൽ ഒക്കെ നോക്കുന്നത്? തൻ്റെ നേട്ടങ്ങളുടെ വെളിച്ചത്തിലാണ് യഹോവയുടെ ദാസനെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ റോമാക്കാരോ മറ്റാരുമോ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അത്ര അധികം താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല. അബ്രഹാമിൽ ആരംഭിക്കുന്ന വംശാവലി. ഈ പുസ്തകം, അതെ, മാർക്കോസിന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ ഒരു കാര്യം നാം ദൈവത്തോട് അപേക്ഷിക്കേണ്ടതായിട്ടുള്ളത് എന്തെന്നാൽ, കർത്താവെ, ഈ പഠനം കൊണ്ട് യേശു കർത്താവുമായി ഒരു ദൃഢമായ ബന്ധത്തിൽ എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കണമേ എന്നത്രേ. യേശു കർത്താവിനെയാണ് നാം മഹത്വപ്പെടുത്തുവാൻ പോകുന്നത്, ഉയർത്തുവാൻ പോകുന്നത്. ആദ്യത്തെ 3 വാക്യങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും, 1 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കും. കർത്താവിന്റെ വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക്. യോഹന്നാന്റെയോ യേശുവിൻ്റെയോ ആരംഭത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് സുവിശേഷത്തിൻ്റെ ആരംഭമാത്രേ. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന സുവിശേഷത്തിൻ്റെ ആരംഭം. സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂന്ന് ആരംഭങ്ങളുണ്ട്. അവ കാലക്രമമനുസരിച്ച് ഒന്ന് നോക്കാം. ഒന്നാമതായി യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു. സമയം കുറിക്കുവാൻ സാധിക്കാത്ത ഒരു ആരംഭത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. ഏതൊരു സമയത്തിനും മുൻപ്. ഇവിടെ മനുഷ്യ മനസ്സ് വെറുതെ തപ്പിത്തടയാനേ സാധിക്കൂ, ഇരുട്ടിൽ തപ്പുന്നത് പോലെ മാത്രം. കാലക്രമം എന്നതിനേക്കാൾ ഇത് യുക്തിപരമാകുന്നു. കാരണം എന്റെ ചിന്താഗതിയിൽ ആരംഭിക്കുവാൻ ഞാൻ ഭൂതകാലത്തിൽ എവിടെങ്കിലും ഒരു കുറ്റി ഒന്നടിക്കണ്ടായോ? തലയ്ക്ക് മുകളിലൂടെ ഒരു വിമാനം പറന്നു പോകുന്നത് കാണുമ്പോൾ ഞാൻ ഊഹിക്കും എവിടെയോ ഒരു എയർപോർട്ട് ഉണ്ട് എന്ന്, വിമാനത്താവളമുണ്ട് എന്ന്. അത് എവിടെയെന്ന് എനിക്കറിയില്ലായിരിക്കും, പക്ഷേ ഞാൻ കണ്ട വിമാനം പറന്നുയർന്നത് ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ നിന്നും ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്കളും അങ്ങനല്ലേ ചിന്തിക്കാറുള്ളത്? അതുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തെ ചുറ്റും നോക്കിക്കാണുമ്പോൾ ഇത് എവിടെ നിന്നോ ആരംഭിച്ചതാണെന്നും ആ ആരംഭിച്ചിടത്ത് ഒരു ദൈവമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ ആരംഭത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അറിയുവാൻ ശ്രമിക്കുന്നത് വെറും മണ്ടത്തരമാണ്. നിത്യതയിൽ നിന്നും നമ്മെ കണ്ടുമുട്ടുവാൻ ദൈവം ഇറങ്ങി വരുന്നു. അവൻ നമ്മെ കണ്ടുമുട്ടിയ ആ സ്ഥാനത്ത് ഞാൻ എൻ്റെ ചിന്തയുടെ കുറ്റിയടിക്കണം. അതായത് എനിക്ക് ചിന്തിക്കാവുന്ന അത്രയും പിൻപിൽ. എന്നിട്ട് ഞാൻ ഗ്രഹിക്കേണ്ടത് അവൻ പണ്ടേ അവിടെ ഉണ്ടായിരുന്നു എന്നത്രേ. ഇതാണ് ഒന്നാമത്തെ ആദി. രണ്ട്, തിരുവചനത്തിൽ നാം വായിക്കുന്ന രണ്ടാമത്തെ ആരംഭം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1:1 എഴുതിയിരിക്കുന്നത്രേ. ഇവിടെ നാം നിത്യതയിൽ നിന്നും മാറി സമയത്തിലേക്ക് പ്രവേശിക്കുന്നു. വളരെയധികം ആളുകൾ ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിന് ഒരു തീയതി കാണിക്കുവാൻ ശ്രമിച്ചിട്ടും ആരും ഇതുവരെയും വിജയിച്ചിട്ടില്ല. ആർക്കും അറിയില്ല എന്ന് ചുരുക്കം. മനുഷ്യന്റെ ഊഹം 6,000 വർഷം മുതൽ 3,000,000,000 വരെ പുറകോട്ട് പോകുന്നു. നമ്മുടെ അറിവ് വളരെ കുറച്ച് മാത്രമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ ദൈവസന്നിധിയിൽ വന്നിട്ട് നാം ശരിക്കും അറിയുവാൻ ശ്രമിച്ചാൽ നാം നമ്മുടെ മണ്ടത്തരത്തിൽ അതിശയിക്കും. നമ്മുടെ അറിവില്ലായ്മയിൽ ലജ്ജിക്കും. നമ്മുടെ ദൈവം എത്ര ഉന്നതനാണെന്നറിയാമോ? അവൻ ആവശ്യം പോലെ സമയവുമുണ്ട്. മൂന്നാമത്തെ ആരംഭം സുവിശേഷത്തിന്റെ ആരംഭമാണ്. നാം വായിച്ച മർക്കോസിന്റെ സുവിശേഷം 1:1. ഇത് തന്നെയാണ് യോഹന്നാന്റെ 1 ലേഖനത്തിലും നാം വായിക്കുന്നത്. 1 യോഹന്നാൻ 1:1 ആദി മുതലുള്ളത്. ഈ പറഞ്ഞതിൻ്റെ തീയതിയുണ്ട്. ഇത് യേശു ക്രിസ്തുവിങ്കിലേക്കാണ് തിരിഞ്ഞു പോകുന്നത്. താൻ മനുഷ്യ ശരീരം തൻ്റെ മേൽ എടുത്ത ആ അവസരം ക്രിസ്തുവാകുന്നു സുവിശേഷം. സുവിശേഷത്തിന്റെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പഴയ നിയമത്തിൽ നിന്നും വളരെ കുറച്ചു മാത്രം ഉദ്ധരണികൾ ഉപയോഗിച്ചിട്ടുള്ള മർക്കോസ് 2 പ്രവചന ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നു. പ്രവചനത്തെക്കുറിച്ച് റോമാക്കാർക്കുണ്ടായിരുന്ന അറിവ് വളരെ കുറച്ചു മാത്രമായിരുന്നു. മർക്കോസ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ആ ജനം മനസ്സിലാക്കണം യേശുവിനൊരു വംശാവലി ആവശ്യമില്ലെന്നും അവനൊരു പരിചയപ്പെടുത്തൽ മാത്രം മതിയെന്നും. അതുകൊണ്ട് മർക്കോസ് വിശദീകരിക്കുന്നത് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പുറകോട്ടു പോയാൽ യെശയ്യാവും മലാക്കിയുമാണ് പോലും. യോഹന്നാനും മർക്കോസും പ്രസ്താവിക്കുന്ന എന്തെന്നാൽ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി ഒരുവൻ വരുന്നു എന്നുള്ള പ്രവചനങ്ങൾ യോഹന്നാൻ സ്നാപകനോടുകൂടെ നിവൃത്തിയായി പോലും. 4 വാക്യം നോക്കിക്കാട്ടെ. യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. ഈ വാക്യത്തിന്റെ പൂർണ്ണ അർത്ഥം ലഭിക്കേണ്ടതിനായി ഇതിലെ വാക്കുകളുടെ ക്രമം ഒന്ന് തിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ മാനസാന്തരം പ്രസംഗിച്ചും പാപമോചനത്തിന് ജനങ്ങളെ ഒരുക്കുന്ന സ്നാനം കഴിപ്പിച്ചും കൊണ്ടിരുന്നു. യോഹന്നാന്റെ ശുശ്രൂഷ ഒരുക്കം മാത്രമായിരുന്നു. ലോകത്തിലേക്കുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി ജനങ്ങളെ ഒരുക്കുന്ന ശുശ്രൂഷയായിരുന്നു യോഹന്നാന്റേത്. പാപം മോചിക്കുവാൻ കഴിവുള്ളവൻ യേശുക്രിസ്തു മാത്രമാകുന്നു. ഒരു കർമ്മവും അതിനുതകുന്നില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴെ ഭൂമിക്കുമീതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതെ, യേശുക്രിസ്തുവിന്റെ നാമമേ രക്ഷയ്ക്ക് മുഖാന്തരമായിട്ടുള്ളൂ. അടുത്ത രണ്ട് വാക്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാലും, അഞ്ചും ആറും വാക്യങ്ങൾ. അവന്റെ അടുക്കൽ യഹൂദ്യ ദേശമൊക്കെയും യെരുശലേമ്യർ എല്ലാവരും വന്നു പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു. യോഹന്നാനോ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വെട്ടിക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു. യോഹന്നാൻ സ്നാപകൻ തന്റെ പ്രസംഗത്തിൽ മാത്രമായിരുന്നില്ല ശ്രദ്ധേയനായിരുന്നത്, തന്റെ വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും അവൻ ശ്രദ്ധേയനായിരുന്നു. ഇത്തരമൊരു ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അവൻ പുരോഹിതന്മാരുടെ നിരയിൽ ഉള്ളവനായിരുന്നു, ഒരു ലേവ്യൻ. യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷിപ്പാനായിരുന്നു വാസ്തവത്തിൽ അവനെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്നത്. അതിന് യോഗ്യതയുള്ളവനായിരുന്നു പോലും. പക്ഷേ ദൈവം യോഹന്നാനെ ഒരു പ്രവാചകനായിട്ട് വിളിച്ചു വേർതിരിച്ചു. ഇതാ, അവൻ മരുഭൂമിയിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. വിചിത്രമായിരിക്കുന്നില്ലേ? ജനങ്ങൾ അവനെ ശ്രദ്ധിക്കുവാനായി മരുഭൂമിയിലേക്ക് വരികയാണ്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഇന്നൊക്കെ നാം മനുഷ്യരാരും ഇല്ലാത്തിടത്ത് പ്രസംഗം വയ്ക്കുകയോ ആരാധന വയ്ക്കുകയോ ഒന്നുമില്ലല്ലോ. സഭാംഗങ്ങൾ എല്ലാം താമസിക്കുന്നിടത്തായിരിക്കും നാം ആരാധനാലയം പണിയുന്നത്, എല്ലാവർക്കും വരുവാൻ സൗകര്യമുള്ള ഇടം. അങ്ങനൊരു തത്വമല്ലായിരുന്നു യോഹന്നാൻ ഉണ്ടായിരുന്നത്. അവൻ അതാ മരുഭൂമിയിൽ, മണലാരണ്യത്തിൽ, അതിൽ അതിൻ്റെ അങ്ങേയറ്റത്ത് ജനമെല്ലാം അങ്ങോട്ട് ചെല്ലുകയാണ്, അവൻ്റെ അടുത്തേക്ക്. അതെ, ഇങ്ങനൊരു കാര്യം ഒന്ന് ചിന്തിക്കുവാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. ദൈവത്തിൻ്റെ വചനം ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ട് എന്ന് കേട്ടാൽ എന്തെല്ലാം ഒഴിവുകഴിവുകളാണ് നാം മറ്റുള്ളവരിൽ നിന്നും കേൾക്കാറുള്ളത്. ചിലർക്ക് സമയം യോജിച്ചതല്ല, ചിലർക്ക് സ്ഥലം യോജിച്ചതല്ല, ചിലർക്ക് പ്രസംഗകനെ പിടിച്ചില്ല, മഴയുണ്ട്, വെയിലുണ്ട്, എന്തെല്ലാം ഉപാധികളില്ലേ. യോഹന്നാൻ മരുഭൂമിയിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ്. ജനം തന്നെ തന്റെ അടുക്കൽ വരുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് ഈ പരസ്യത്തിലാണല്ലോ ആളെ കൂട്ടുന്നത്. എന്തെല്ലാം വേല കാണിച്ചാണ് ആളുകളെ കൂട്ടുന്നത്. ആളുകൾക്ക് ഏറ്റവും രസകരമായുള്ള പരിപാടിയും രസകരമായുള്ള സ്ഥാനങ്ങളും അല്ല എങ്കിൽ ആളുകൾ വരില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുവാനാണ് നാം വളരെയേറെ ശ്രമിക്കാറുള്ളത്. എന്നാൽ യോഹന്നാനെ നോക്കിക്കേ, ദൈവവചനം ശരിയായി പഠിപ്പിക്കുന്നവരുടെ അടുത്തേക്ക് ജനം കൂടി വരും എന്നത് സത്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളെ വിട്ട് അല്ലെങ്കിൽ താങ്കളുടെ കൂട്ടായ്മയെ വിട്ട് ആളുകൾ വേറെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം താങ്കൾ ദൈവവചനം ശരിയായി പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവവചനം ശരിയായി പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആളുകൾ അവിടെ കൂടി വരിക മാത്രമേ ഉള്ളൂ, കുറഞ്ഞു പോകില്ല. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ എത്ര മഹാനാകുന്നു എന്ന് വെളിവാക്കുന്ന ഒരു പ്രസ്താവന അത്രേ ഇത്. അവൻ പുരുഷാരത്തെ ഇളക്കി. അവൻ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു, അതേസമയം ശക്തനായ ഒരുവനും. പക്ഷേ അവൻ്റെ ശബ്ദം ഏകനായിട്ടുള്ളതായിരുന്നു. അവൻ്റെ താഴ്മ ശ്രദ്ധിച്ചാലും യോഹന്നാൻ സ്നാപകൻ ഒരു സൗമ്യനായിരുന്നു. തന്നെ തന്നെ ഉയർത്തി പറയുവാൻ അവന് ഒന്നുമില്ലായിരുന്നു. എത്ര അനുഗ്രഹീതമായ വിനയമില്ലേ. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇതത്രേ. യഥാർത്ഥ സ്നാനം പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമത്രേ. ആചാരപരമായ സ്നാനം വെള്ളത്താലാകുന്നു. വെള്ളത്താലുള്ള സ്നാനം വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം അതൊരു സാക്ഷ്യമത്രേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നാം പഠിച്ചപ്പോൾ ഞാൻ വിവരിക്കുകയുണ്ടായല്ലോ, യേശുക്രിസ്തു സ്നാനമേറ്റതിന് കാരണം തന്നെ തന്നെ മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെടുത്തുകയായിരുന്നു അവൻ ചെയ്തത്. ഇവിടെ പറയുന്നു ക്രിസ്തു പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്ന്. എന്താണ് പരിശുദ്ധാത്മ സ്നാനം? പലർക്കും ഇതൊരു വലിയ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിൽ ചിന്ത നേരെയാക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് ചിന്താക്കുഴപ്പം ഉണ്ടാകുന്നു എന്നെനിക്കറിയില്ല. പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ അഭിഷേകം, ഈ പ്രയോഗങ്ങളെല്ലാം ഇട്ട് കുഴയ്ക്കുന്നത് കൊണ്ടാണ് പലരും ചിന്താക്കുഴപ്പത്തിലാകുന്നത്. സ്നാനം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണല്ലോ. എന്നും സ്നാനപ്പെടുന്നവരുണ്ടോ? രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മ സ്നാനവും ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ യേശു അവനെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു. ഈ വാക്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും, എഫേസ്യലേഖനം 1:13-14 വാക്യങ്ങൾ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ് പറഞ്ഞു, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നുവെന്ന്. അപ്പോൾ ഈ പരിശുദ്ധാത്മ സ്നാനം ഒരിക്കലായി ലഭിക്കുന്നതാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന സകലർക്കും ലഭിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മ നിറവ്, അഭിഷേകം എന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മ സ്നാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് എന്നെ പൂർണ്ണമായി ലഭിക്കുന്നത് ആ അനുഭവമാണ് പരിശുദ്ധാത്മ നിറവ്. ഇത് തുടർച്ചയായി ഉണ്ടാകേണ്ട അനുഭവമാത്രേ. ഇത് നാം വീണ്ടും പഠിക്കുവാൻ പോകുന്നതിനാൽ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവില്ലാതെ ഒരു ദൈവപൈതലായി ജീവിക്കുവാൻ സാധ്യമല്ല. വിജയകരമായ ക്രിസ്ത്യ ജീവിതം നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുന്ന ആ അവസ്ഥ, അതിനുവേണ്ടി വിധേയപ്പെടുത്തുന്ന മനോഭാവം നമ്മളുണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവിന് പൂർണ്ണമായും വിധേയപ്പെട്ട് ആത്മനിറവിൻ്റെ അനുഭവം സ്വന്തമാക്കി നാം മുൻപോട്ട് പോകണം. അങ്ങനെ ജീവിതം അനുഗ്രഹപൂർണമാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതം ദൈവഹിതപ്രകാരം നയിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിയന്ത്രിക്കപ്പെട്ട് മുൻപോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ.